Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Purvad yadam devate ityadyuktva tad yatra yadas supta ityadi vyakhyadam vakyam. ഇവിടെ പറയാണ് എത്രയേതസുപ്ത. ആദ്യം പറഞ്ഞു ജാഗ്രതയിലിരുന്ന് ദൃഷ്ടാവായിരിക്കുന്നവൻ, പറഞ്ഞു സ്വപ്നം ദർശിയായിരിക്കുന്നവൻ, മൂന്നാമത് പറയുന്നു എത്രയേതസുപ്ത, സുപ്തനാണ് ആത്മാവ്. സമസ്ത സംപ്രസന്ന, സംപ്രസന്നനായിരിക്കുന്നു, സംപ്രസാദൻ എന്നുമ്പ് പറഞ്ഞു. സ്വപ്നം വിജാനാതി, അവിടെ സ്വപ്നം കാണുന്നില്ല. ഏഷാത്മീതി ഭൂവാചേതീത ബ്രഹ്മ, ബാക്കി പഴയതുപോലെ തന്നെ എന്ന് പറഞ്ഞു. അവിടെ എന്ത് ചെയ്തു? സഹ ശാന്തഹൃദയ പ്രവ്രാജ, ശാന്തഹൃദയനായി പോയി. സഹപ്രാപ്യവ ദേവാൻ ഏതത് ഭയം ദർശ, വീണ്ടും പഴയതുപോലെ ദേവന്മാരുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ഭയമുണ്ടായി. നഹം ഖന്വയമേവം സംപ്രത്യാത്മാനം ജാനാതി, കഥം നഹ നൈവ സുപ്തസ്ഥു ആത്മാ ഖന്വയം സംപ്രതി സമ്യക് ഇദാനീം ച ആത്മാനം ജാനാതി ദൈവം ജാനാതി. ശരി, അവിടെ സംപ്രസാദനായിരുന്നോട്ടെ, പക്ഷെ ഇപ്പോൾ അറിയുന്നില്ലല്ലോ, ഇപ്പോ അതിനെ അറിയുന്നില്ലല്ലോ. അതാണ് ആത്മാവെന്ന് പറഞ്ഞിട്ട് എന്താകണം? ജാഗ്രതയിലെ ദൃഷ്ടാവാണ് ആത്മാവെന്ന് പറഞ്ഞിട്ട് സമാധാനമെന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെങ്കിലും അതിനെ അറിയാൻ കഴിഞ്ഞില്ല? എങ്ങനെ തന്നെ ജാഗ്രതയിലെ ദൃഷ്ടാവായി അറിയാൻ കഴിഞ്ഞില്ല, തന്നെ ശരീരമായിട്ടേ അറിയാൻ കഴിഞ്ഞുള്ളൂ. ഇനി സ്വപ്നം കാണുന്നവനെന്ന് പറഞ്ഞു, അവിടെയും തന്നെ സ്വപ്ന ദൃഷ്ടാവായിട്ട് അറിയാൻ കഴിഞ്ഞില്ല. പിന്നെ സുഷുപ്തനാണെന്ന് പറഞ്ഞു, അവിടെയും തന്നെ സുഷുപ്തനായി അറിയാൻ കഴിയുന്നില്ല. താനിപ്പോൾ ഉണർന്നിരിക്കരുത്, താനെങ്ങനെ അസുഷുപ്തനാകുന്നു? ഈ ശരീരത്തിൽ അഭിമാനിച്ച് ഞാൻ ഇതാണെന്ന് കരുതിയിരിക്കുന്ന ഞാനെങ്ങനെ സുഷുപ്തനാകും? താൻ തന്നെ സുഷുപ്തനായാൽ പിന്നെ അവിടെ ഈ ദേഹാഭിമാനമില്ലല്ലോ. അത് സുഷുപ്തി വർത്തമാനത്തിലല്ല, ഇപ്പോ ഇല്ല സുഷുപ്തി. മുമ്പുണ്ടായിരുന്ന ഒരു സുഷുപ്തിയെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു സുഷുപ്തിയെ കുറിച്ച്. അതറിഞ്ഞിട്ട് എന്താ പ്രയോജനം? ജാഗ്രതയിൽ ദൃഷ്ടാവായിരിക്കുന്നവനാണ് ഞാനെന്നറിഞ്ഞിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ലെങ്കിൽ, സ്വപ്നദൃഷ്ടാവെന്നോ സുഷുപ്തനോ എന്നോ പറഞ്ഞിട്ടും വിശേഷിച്ചൊരു പ്രയോജനം ഉണ്ടാവുന്നു. എന്തുകൊണ്ട് ഈ ഉപദേശങ്ങളൊന്നും കൊണ്ട് ഇപ്പോ ഈ ഉണർന്നിരിക്കുമ്പോ ഈ ജാഗ്രതയിൽ ഞാൻ ആത്മാവാണെന്ന് ബോധിക്കാൻ കഴിയുന്നില്ല? അതാ, അത് ബോധിക്കാത്തിടത്തോളം കാലം ഇത് സ്വപ്ന ദൃഷ്ടാവെന്നോ സുഷുപ്തനെന്നോ ഒന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അത് അല്ല ഇവിടെ ഗുരു ശിഷ്യന് ഉപയോഗിക്കുന്നത് ആത്മാവിനെ കുറിച്ചാണ്, എന്നിട്ട് അവനെ കുറിച്ച് തന്നെ കേൾക്കുന്നവനെ കുറിച്ചാണ് ഉപദേശിക്കുന്നു. കേൾക്കുന്നവനെ കുറിച്ച് പറയുന്നത് ഈ ജാഗ്രതയിലെ ദൃഷ്ടാവാണ്. ശരി, കേട്ട് കഴിഞ്ഞു, അതുകൊണ്ട് എന്താ പ്രയോജനം? ജാഗ്രതയിലെ ദൃഷ്ടാവാണ്. പറയുന്ന തരത്തിലുള്ള ശോക നിവൃത്തിയൊന്നും ഉണ്ടായില്ലല്ലോ. നീ ഇതേ ആത്മാവിനെ കുറിച്ച് പറയുന്നത് നീ സ്വപ്ന ദൃഷ്ടാവാണ്, അതും കേട്ടു, അതുകൊണ്ടും വിശേഷിച്ചൊന്നും ഉണ്ടായില്ല. പിന്നീട് പറയുന്നു നീ സുഷുപ്തനാണ്, സംപ്രസാദനാണ്, അത് കേട്ടിട്ടും വിശേഷമൊന്നും ഉണ്ടായില്ല. എന്തിനു ആവർത്തിക്കുന്നു? അതിന് സമാനം പറയാം. കേട്ടത് മനസ്സിലായിരുന്നു, മനസ്സിലായി ശബ്ദാർത്ഥ ജ്ഞാനം മനസ്സിലായി, നീ കാണുന്നവനാണോ എന്ന് പറയുന്നു. താൻ സർവത്തെയും കാണുന്നവനായിരിക്കുന്നത് കൊണ്ട് തന്നെയും കാണുന്നവനാണ് താൻ എന്ന് ഉപദേശിക്കുമ്പോൾ മനസ്സിലാകേണ്ടതാണ്, തന്നെ കുറിച്ച് മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ മനസ്സിലാകുന്നില്ല, വീണ്ടും ശരീര അഭിമാനത്തിൽ വന്നിട്ട് ഞാൻ ഇതാണ് എന്ന് ശരീര സംബന്ധിയായി അറിയുന്നു. ഇതൊന്നുമില്ലാത്ത സ്വപ്നത്തിലെ ദൃഷ്ടാവാണ് നീ എന്ന് പറഞ്ഞിട്ടും അത് മനസ്സിലാക്കിയിട്ടും വീണ്ടും ജാഗ്രതയിൽ ഈ ശരീരത്തിൽ അഭിമാനിച്ച് വീണ്ടും പഴയതുപോലെ ഞാനാകുന്നു. നീ സ്വപ്ന ദൃഷ്ടാവാണ്, എന്താ തനിക്ക് സ്വപ്ന ദൃഷ്ടാവായിരിക്കാൻ പറ്റും? ജാഗ്രതയിലില്ല, സ്വപ്നത്തിലേ. ഇനി പറയുന്നു, നീ സുപ്തനാണ്, എന്താ ജാഗ്രത ഉറങ്ങാൻ പറ്റുമില്ല, ജാഗ്രത ഉണർന്നിരിക്കാനേ പറ്റൂ. ഈ ഉപദേശം കൊണ്ട് എന്താ പ്രയോജനം? ഇത് കേട്ടിട്ട് ജാഗ്രത ദൃഷ്ടാവുന്നില്ല, സ്വപ്നദർശിയാകുന്നില്ല, സുഹൃത്തിയിൽ സമ്പ്രസാദനമാകുന്നില്ല, ജാഗ്രത വീണ്ടും പഴയതുപോലെ. സമ്പ്രസാദനാണോ നീ ആത്മാവ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരാള് കൃതകൃത്യനാകത്തില്ല. അയാൾക്കത് ബോധിക്കാത്തിടത്തോളം കാലം അതുകൊണ്ട് സുഷുപ്തനാണ് സമ്പ്രസാദനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് പ്രശ്നം തീരത്തില്ല. നൈവം ജാനാതി, തന്നെ അറിയുന്നില്ല. അയമഹം അസ്മീതി നോ യൈമാനി ഭൂതാനി ചേതി. അയമഹം അസ്മി, ഞാൻ തന്നെ എന്ന് തന്നെ കുറിച്ച് അറിയുന്നില്ല, ശരീരത്തെ കുറിച്ച് അറിയുന്നുണ്ട്. താൻ തന്നെയാണ് പരമാർത്ഥ സത്തായിരിക്കുന്നത് എന്നറിയുന്നില്ല. നൈവൈമാനി ഭൂതാനി, സർവത്തെയും താനും ആയിട്ടും അറിയുന്നില്ല. താൻ അറിയുന്നില്ല, അതുപോലെ മറ്റാരും തന്നെ അറിയുന്നില്ല, ഒരുവനും അറിയുന്നില്ല. നീവും ജാനാതി യഥാ ജാഗ്രതി സ്വപ്നേവ, ജാഗ്രതയിൽ അറിയുന്നില്ല, സ്വപ്നത്തിൽ അറിയുന്നില്ല. അവിടെ സുഷുതിയിൽ ജാഗ്രത സ്വപ്നമില്ല. ജാഗ്രതത്തിൽ സ്വപ്നത്തിൽ എങ്ങനെയാണോ ഈ ഗുരുവിന്റെ ഉപദേശം, എന്താണ് നീ ദ്രഷ്ടാവാണോ എന്നറിയുന്നത്. സ്വപ്നത്തിലും അറിവുണ്ടല്ലോ, സ്വപ്നത്തിലും ഗുരു വരെ ഉപദേശിക്കാനല്ല. പക്ഷെ സുഷുതിൽ ഇതൊന്നും ഉണ്ടാകുന്നില്ല, പിന്നെ അതിനെങ്ങനെ സമ്പ്രസാദൻ, ആ സമ്പ്രസാദനം എങ്ങനെ താനായി ഗ്രഹിക്കാൻ പറ്റും? അവിടെ അറിവേ ഇല്ലല്ലോ, സ്വപ്നത്തിൽ എന്തറിവാണ്? സുഷുപ്തി ജാഗ്രതത്തിലെ അറിവിന്റെ അഭാവം സ്വപ്നത്തിലുണ്ട്, ജാഗ്രത സ്വപ്നങ്ങളുടെ അറിവിന്റെ അഭാവം സുഷുപ്തിയിലുണ്ട്. ശൂന്യമായ സുഷുപ്തിയാണ് നീ, അതാണ് സുഷുപ്തി ആത്മാവെന്ന് പറഞ്ഞാൽ ഉടൻ നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ ശരിയാകും, സുഷുപ്തി ആത്മാവെന്ന് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? കാര്യമെളുപ്പമല്ല, സുഷുപ്തിയാണ് ആത്മാവ്. ആത്മാവിനെ പ്രാപിക്കുന്നതിന് വേണ്ടി യത്നമൊന്നും ആവശ്യമില്ല, കാരണം സുഷുപ്തി അനായാസ സിദ്ധമാണ്, യത്ന സാധ്യമല്ല, തനിയെ വന്നു ചേരുന്ന. സുഷുപ്തി ആത്മാവാണെന്ന് ഉപദേശിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനു സാധന ചെയ്യണം? കാരണം സാധന ചെയ്യാതെ തന്നെ സുഷുപ്തി ഉണ്ടല്ലോ. സാധന ചെയ്യുന്നത് എന്തോ ഒരു വലിയ കാര്യത്തെ നേടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ സുഷുപ്തിയാണെന്ന് ആത്മാവെന്ന് ഉപദേശിച്ചു കഴിഞ്ഞാൽ സാധകൻ അതിൽ നിന്ന് പിന്മാറും. സാധനയുടെ പിന്നെ ആവശ്യമില്ല, സുഷുപ്തിക്ക് വേണ്ടിയായിരിക്കണം പിന്നീട് സാധന. പക്ഷെ അതിന്റെ ആവശ്യമില്ല എന്നുള്ളത്, സുഷുപ്തി സാധന കൂടാതെ കിട്ടും, സാധന ഇല്ലാത്തവനും കിട്ടുന്നു. അപ്പൊ സുഷുപ്തിയാണ് ആത്മാവെന്ന് ഉപദേശിച്ചാൽ അത് ശരിയാകത്തില്ല. അത് വിനാശം മാത്രമല്ല, അതും നശിച്ചു പോകുന്നു. അങ്ങനെ ആത്മാവ്, ആത്മാവ് നിത്യമല്ലേ? വിനാശം ഇവ എന്ന് പറയുന്നു. സർവവും നശിച്ചതുപോലെ സുഹൃത്തിയിൽ അനുഭവപ്പെടുന്നു, സ്ഥാനമില്ലാതായിത്തീരുന്നു. എന്താ സുഹൃത്തി പോയിരുന്ന ആരെങ്കിലും അറിയാറുണ്ടോ? ഞാൻ അങ്ങനെ അറിയാറില്ല. സർവവും നശിച്ചതുപോലെയാണ്. അപീതോ അപികതോ ഭൂതി വിനിഷ്ഠയോ ഭൂതി, അവിടെ സർവവും നശിച്ചതുപോലെ ജാഗ്രതത്തിൻ്റെ സ്വപ്നമില്ല, സർവവും നശിച്ചിരിക്കുന്ന അതാണ് ആത്മാവ്. അതിനെങ്ങനെ സ്വീകരിക്കാൻ പറ്റും? പക്ഷെ സുഷുപ്തിയിൽ ബാക്കി ജ്ഞാനങ്ങളെല്ലാം അവസാനിച്ച് ശേഷിക്കുന്ന ആത്മാവ് അതാണ് ശരിയായ ആത്മാവ് എന്ന് പറഞ്ഞാലോ? ഇതാരാ പറയുന്നത്? എപ്പോ പറയുന്നു? ജാഗ്രത ഇരുന്നുകൊണ്ട് ഇതൊക്കെ പറയുന്നു. സുഷുപ്തിയിൽ ആത്മാവെന്ന് ഞാനേ സതി ജ്ഞാതുക സദ്ഭാവകമില്ല, ഞാനിവിടെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നോണ്ടറിയാണ്, എന്നെ അറിയുന്നു, ലോകത്തെ അറിയുന്നു. ഈ അറിവുകൊണ്ട് ഞാൻ കരുതുകയാണ് ഞാനിവിടെയുണ്ട്. ഞാനേ സതി ജ്ഞാതുക സദ്ഭാവം, ജ്ഞാതാവിന്റെ സദ്ഭാവം അറിവിലൂടെ അറിയാൻ പറ്റും. സുഷുതിയിൽ അറിവില്ല, അറിവില്ലെങ്കിൽ എങ്ങനെ ജ്ഞാതാവിന്റെ സദ്ഭാവത്തെ അറിയും? അറിയാനുള്ള അറിവില്ലല്ലോ അവിടെ. എല്ലാ ശ്രമവും അറിയാൻ വേണ്ടിയല്ലേ. അറിയണമെങ്കിൽ എന്ത് വേണം? അറിവിന്റെ ഉപായമായ അറിവ് വേണം. അറിവ് അവിടെ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ അറിയും? ഞാനേ ഹി സതി ജ്ഞാതു സദ്ഭാവകം ഇത് എന്നാ സതി ജ്ഞാന, ജ്ഞാനമില്ലെങ്കിൽ അതറിയാൻ കഴിയത്തില്ല. പറയുന്നെന്താണ്? സുഷുതിയിൽ സമ്പ്രസാദനായിരുന്നു, അവിടെ ജ്ഞാനമില്ല. ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ സുഷുതി അറിയും? ആ സുഷുതിയാണ് ആത്മാവെന്ന് എങ്ങനെ പറയാൻ കഴിയും? എന്തോ എന്നുവെച്ചാൽ സുഷുപ്ത ജ്ഞാനം ദൃശ്യത, സുഷുപ്തന് ജ്ഞാനമില്ല. ജാഗ്രതയിലിരിക്കുന്നവനും ഞാനുള്ളത് നമ്മൾ പലവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഞാനും ജാഗ്രതയിലാണ്, സുഷുപ്തിയിൽ അതില്ല. എന്നുവെച്ചാൽ സുഷുപ്ത ജ്ഞാനം ഉപനിഷ്ഠയുവാദം, നശിച്ചതുപോലെ ശൂന്യമായതുപോലെ. അതുകൊണ്ട് ഒരാളോട് സുഷുപ്തിയാണ് ആത്മാവെന്ന് നേരിട്ട് ഉപദേശിക്കാൻ പറ്റത്തില്ല, ഗ്രഹിക്കാൻ കഴിയില്ല. അത് മാത്രമല്ല അത് വിപരീതമായും ഗ്രഹിക്കും. സുഷുപ്തിയാണ് ആത്മാവെങ്കിൽ ആത്മപ്രാപ്തിക്ക് വേണ്ടി ഇനി ഒരു ഉപായം ചെയ്യേണ്ട കാര്യം, ഉറങ്ങിയാൽ മതി എന്ന് ധരിക്കും. സുഷുപ്തിയും നശിച്ചു പോകുന്നതാണ്, അനുഭവത്തിൽ നിൽക്കുന്നില്ല. ജാഗ്രത മാറി സ്വപ്നത്തിൽ വരുന്നു, സ്വപ്നം മാറി സുഷുപ്തി വരുന്നു, സുഷുപ്തി നിന്ന് വീണ്ടും ജാഗ്രതയിലേക്ക് പോകുന്നു. ഇവിടെയെങ്കിലും സ്വാതന്ത്ര്യമില്ല. ജീവനിങ്ങനെ ഒരവസ്ഥയിൽ നിന്ന് വേറൊരവസ്ഥയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലേതിനെങ്കിലും ഒന്നിനെ ആത്മാവായി ഗ്രഹിക്കുന്നതിന് എന്തിന് ബുദ്ധിമുട്ടുണ്ട്? നമ്മുടെ സുഷുപ്തി നഷ്ടപ്പെട്ടതുപോലെ അനുഭവപ്പെടുന്നു. അതുകൊണ്ട് സുഷുപ്തി ആത്മാവല്ല. എന്നിട്ട് വിനാശമേവ ആത്മനോ മന്യത അമൃത അഭയവചന സിത്രാമാണ്. പൂർണ്ണമായും നശിക്കുന്നു എന്ന് പറയുന്നില്ല ശ്രുതി, കാരണം ശ്രുതി പറഞ്ഞിരിക്കുന്നു അമൃതോ അഭിവാചരോ വിമൃത്തർ വിശോപ. അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നെങ്ങനെ നശിക്കുന്നു? നശിക്കത്തില്ല. അതുകൊണ്ട് സുഷുപ്തി ആത്മാവാണ് എന്ന് പറഞ്ഞാൽ അത് ബോധിക്കാൻ സാധ്യമല്ല. വേറെ സ്ഥലത്ത് പറയും സുഷുപ്തി ആത്മാ എന്ന് പറയും, പക്ഷെ ഇവിടെ അതല്ല, വേറെ രീതിയിൽ അതിനെ അവതരിപ്പിക്കുകയാണ്. എങ്ങനെയാണോ ജാഗ്രത സ്വപ്നവും ആത്മാവല്ലാതിരിക്കുന്നത്, അതുപോലെ സുഷുപ്തി ആത്മാവല്ല എന്ന് പറയുന്നത് ശിഷ്യന്റെ നിലയാണ്, ഗുരുവിന്റെ നിലയാണ്. ശിഷ്യന്റെ നിലയിൽ നിന്നുകൊണ്ട് പറയുന്നത് ശിഷ്യന്റെ ചിന്തയെ വെളിപ്പെടുത്തുകയാണ് മുഖ്യ സിദ്ധാന്തമല്ല. അപ്പൊ ഗുരുവില്ല പറയുന്നത് ശിഷ്യനാണ്. അതുകൊണ്ട് സുഷുപ്തി ആത്മാവെന്ന് ഉപദേശിച്ചാലും ശരിയാകത്തില്ല, അത് ശരിയില്ല എന്നാണ്. ഏവമേ വയസ്സ മുഖമന്യതി ഹോവാച്ച ഏതന്തു യുഗത്തെ ഭൂയോ അനുവ്യാഖ്യാസ്യാമി നോ ഏവ അന്യത്ര ഏതസ്മാന്തസാപരാണി പഞ്ചവർഷാണീതി സഹ അപരാണി പഞ്ചവർഷാണ്യുവാസ താന്യേകശതം സംപേദുഹു ഏതദ്യദാഹുരേകശതംഹവൈവഷാണി മഖവൻ പ്രജാപദോ ബ്രഹ്മചര്യം ഉവാസതസ്മേ ഹോവാച. ജാഗ്രതത്തിലെ ദ്രഷ്ടാവ് എന്ന് പറഞ്ഞു, സ്വപ്നത്തിലെ സ്വപ്നദർശി എന്ന് പറഞ്ഞു, സുഷുപ്തൻ എന്ന് പറഞ്ഞു, യാതൊരു പ്രയോജനമില്ല. ഏവമേവേഷം മക്കവൻ ദേവോ വാച പറയുന്നു, എനിക്ക് മുമ്പ് ഇതുവരെ എന്തൊക്കെ പറഞ്ഞു അതിൽ കൂടുതലൊന്നും പറയാനില്ല. പിന്നെ ഇതുവരെ എന്തൊക്കെയാണ് ഉപദേശിച്ചത് അത് തന്നെയാണ് ഞാൻ പറയുന്നത്. പൂർവദേവ ഏവൈത്തുക്തോ യോമയോ ഗിത്രഭി പര്യായി തം ഏവ ഏതം നോ ഏവ അന്യത്ര ഏതസ്മാദാത്മനോ അന്യം കഞ്ചന കിം ദർഹി ഏതമേ വ്യാഖ്യാസ്യാമി. നീ പറയുന്ന സ്ഥലത്തെല്ലാം ആദ്യം അക്ഷിപുരുഷനെന്ന് പറഞ്ഞു, സ്വപ്നപുരുഷനെന്ന് പറഞ്ഞു, സുഷുപ്തനെന്ന് പറഞ്ഞു, എല്ലായിടത്തും പറഞ്ഞ ഒരു കാര്യം തന്നെ. പുതിയ പുതിയ കാര്യങ്ങൾ മാറ്റി മാറ്റി പറയുന്നില്ല. ആത്മാവ് നിത്യസിദ്ധമാണ്, അതിനെ മാറ്റേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അത് തന്നെ പറഞ്ഞു. അതാണ് ഏതമേ വ്യാഖ്യാസമീ സ്വൽപ്പസ്തു ദോഷത്തവദവശിഷ്ട. പക്ഷെ എന്നിട്ടും പ്രയോജനം ഉണ്ടാവുന്നില്ല, ഇന്ദ്രനെ അങ്ങോട്ട് ധരിക്കുന്നില്ല, സുഷുപ്തി വരെ കാണിച്ചു കൊടുത്തിട്ടും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് പറയുന്നു ഒരു സ്വൽപ്പ ദോഷാവശിഷ്ടം, കുറച്ചൊരു ദോഷമുണ്ട്. ജാഗ്രതയിൽ വളരെ ദോഷം, സ്വപ്നത്തിൽ ദോഷം കുറഞ്ഞ്, സുഷുപ്തിയിൽ വന്നപ്പോൾ ഒരു ചെറിയ ദോഷം. പറയുന്നു സംപ്രസാദനാണ് ആത്മാവാണെന്ന് ഉപദേശിച്ചിട്ടും മനസ്സിലാകുന്നു. മനസ്സിലാക്കിയിടത്തോളം അത് വ്യർത്ഥമെന്നും തോന്നുന്നു. അറിഞ്ഞിട്ട് എന്താ കാര്യം? അതുവരെ എത്തിയിട്ടും ശരിക്കും ഗ്രഹിക്കാൻ പറ്റുന്നില്ല. പറയുന്ന ഒരു ചെറിയ ദോഷം, സ്വൽപ്പം ദോഷത്താവശിഷ്ട. തക്ഷപണായ അവസാപരാണി അന്യാനി പഞ്ചവർഷാണി. അതും കളയണം. അതുകൊണ്ട് ഇനി ഒരു 5 വർഷം കൂടി ഇവിടെ കഴിയും. കറക്റ്റ് 101 ആവും. സത്തഥാചകാരം. അപ്പൊ ഇതിന്റെ പുരോഗതിയെ കാണിക്കുകയാണ്. ഈ സ്ഥൂല ദേഹത്തെ ആശ്രയിച്ചിട്ട് ആത്മതത്വത്തെ ഗ്രഹിക്കുന്ന വലിയ പ്രയാസമാണ്. അതിനപ്പുറമുള്ള സൂക്ഷ്മദേഹത്തെ ആശ്രയിച്ച് ഗ്രഹിക്കുന്ന കുറച്ചുകൂടെ എളുപ്പമാണ്. അതിനും അപ്പുറമുള്ള സുഷുപ്തനെ ആശ്രയിച്ച് ആത്മതത്വത്തെ ഗ്രഹിക്കുന്നത് വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ശ്രുതി ആ സുഷുപ്തനെ തന്നെ പിടിക്കുന്നത്. അവിടെ ഒരു ഗുണമുണ്ടാകും. എന്താണ്? ഈ ജാഗ്രതത്തിലെ ഈ കാണുന്ന നാമരൂപങ്ങളെ, ശബ്ദസ്പർശാദി വിഷയങ്ങളെയെല്ലാം നിഷേധിക്കാം. സ്വപ്നത്തിലത് സാധിക്കും. സ്വപ്നത്തിൽ കാണുന്നതിനും നിഷേധിക്കാം, ജാഗ്രതത്തിലത് സാധിക്കും, സുഷുപ്തിയിലത് സാധിക്കും. അതുകൊണ്ട് ജാഗ്രതത്തിൽ നിന്ന്, സ്വപ്നം സ്വപ്നത്തിൽ നിന്ന്, സുഷുപ്തി ഈ ക്രമത്തിൽ പറയുന്നു. ബാക്കി ദോഷങ്ങളെ കളഞ്ഞല്ലോ ജാഗ്രതയും സ്വപ്നത്തിനും. ഇനി സുഷുപ്തി ഗ്രഹിക്കുന്നതിന് തടസ്സമായിരിക്കുന്ന ഒരു ചെറിയ ദോഷം അതുകൂടി കളയും. അതിനുവേണ്ടി ഒരു 5 വർഷം കൂടി സേവനം. സത്തഥാചകാര ഇന്ദ്രൻ വീണ്ടും അത് ചെയ്തു. നൂറ്റി 101 വർഷം. അപ്പൊ മനുഷ്യൻ ചിന്തിക്കും, അങ്ങനെയാണെങ്കിൽ നമുക്കത്ര വർഷം വേണ്ടി വരും. ദേവേന്ദ്രന് 101 വർഷമാണെങ്കിൽ മനുഷ്യന് എത്ര വർഷം വേണ്ടി വരും? അങ്ങനെയാണെങ്കിൽ ഈ ജന്മം ഇതൊക്കെ ചെയ്യുന്നു, ഇനി എത്ര ജന്മം വേണ്ടി വരും? ഇത് പറയുന്നത് ദേവനെ സംബന്ധിച്ച് പറയുമ്പോൾ ദേവവർഷം, അതാണ്. മനുഷ്യവർഷമുണ്ട്. ദേവനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ അപേക്ഷിച്ച് കൂടുതൽ സുഖഭോഗങ്ങളിലൊക്കെ മുഴുകിക്കഴിയുന്നവനാണ്. കൂടുതൽ വർഷം വേണം തെളിഞ്ഞു വരാൻ, മനുഷ്യനത്രയും വേണ്ട. മനുഷ്യനും വർഷം കുറവ്, കാരണം ദേവന്റെ മുമ്പിലുള്ളതുപോലെയുള്ള സുഖഭോഗങ്ങൾ മനുഷ്യജീവന്റെ മുമ്പിലില്ല. അതുകൊണ്ട് ദേവന് പല ഗുണങ്ങളും ഉണ്ട്, അണിമാത ഐശ്വര്യങ്ങളും പല യോഗ്യതകളും ഉണ്ട്. പക്ഷെ ആത്മവിദ്യയ്ക്ക് മുഖ്യാധികാരി ജീവനാണ്, മനുഷ്യജീവനാണ്, മറ്റുള്ള ആരെ വീഴ്ച. അതുകൊണ്ടാണ് ഇവിടെ ദേവനോട് പറഞ്ഞു അക്ഷപുരുഷനാണ് എന്ന് പറഞ്ഞപ്പോൾ ദേവൻ ഗ്രഹിച്ചത് അങ്ങനെ നേരിടുന്നു, മനുഷ്യൻ ഗ്രഹിച്ചില്ലല്ലോ. മനുഷ്യന് വ്യക്തം, മനുഷ്യരുടെ കാര്യങ്ങളിൽ സംശയം ഉണ്ടാവും. സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞാൽ ദേവൻ ധരിച്ചതല്ലോ മനുഷ്യൻ മനസ്സിലാക്കുന്നു, ദേവനേക്കാൾ കുറച്ചുകൂടി വ്യക്തമായി മനുഷ്യൻ മനസ്സിലാക്കുന്നുണ്ട്. നബനെന്തിനാ ദേവൻ ഉദാഹരണമായിട്ട് എടുക്കുന്നത്? കാരണം ഇത്രയും വലിയ യാഗങ്ങളൊക്കെ ചെയ്ത് ദേവേന്ദ്ര പദവിയിലിരിക്കുന്ന അത്രയും പൂജ്യരായ വ്യക്തികൾ പോലും ഇതിനന്വേഷിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി. അവരും ഇത്രയും സമയം ചെലവാക്കിയിട്ട് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി. ആ മുഖ്യാധികാരി മനുഷ്യൻ തന്നെ. മനുഷ്യനിത് മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ചുകൂടി എളുപ്പമാണ്. മനുഷ്യനെ സംബന്ധിച്ചാണ് പറയുന്നതാണ് സഹൃദ് വിഭാതി. മനുഷ്യന് ഒറ്റ ശ്രവണത്തിൽ തന്നെ ഇത് ഗ്രഹിക്കാൻ പറ്റും. മനുഷ്യനും ജന്മാന്തരങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നു. അത് ദേവപദവിയിലെത്തുന്നതിനും പല ജന്മങ്ങൾ സഞ്ചരിക്കേണ്ടി വരും. ഇവിടെ രണ്ടുപേരും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ദേവജന്മത്തെ അപേക്ഷിച്ച് അതിദുർലഭമാണ് മനുഷ്യജന്മം എന്ന് പറയുന്നത്. ദേവജന്മം വളരെ യത്നസാധ്യമാണ്, അനായാസമല്ല. പുണ്യം വർദ്ധിച്ചു കഴിഞ്ഞാലേ അത് കിട്ടത്തുള്ളൂ. എന്നാലും ആത്മവിദ്യയുടെ ദൃഷ്ടിയിൽ അത് ശ്രേഷ്ഠമാണ്. മനുഷ്യജന്മത്തിന് അത്രയും പുണ്യത്തിന്റെ ആവശ്യമില്ല. പക്ഷെ മനുഷ്യജന്മമാണ് ഇതിന് ഏറ്റവും യോഗ്യമായത്. മനുഷ്യ ബുദ്ധിയാണ് ഇതിനെ എളുപ്പം ഗ്രഹിക്കുന്നത് എന്നാണ് ദുർലഭം മനുഷ്യൻ ദേഹം എന്ന് പറഞ്ഞത്. ദേവദേഹത്തെ എല്ലാം അപേക്ഷിച്ച് ദുർലഭമാണ് മനുഷ്യദേഹം. ഇതിന് ആത്മവിദ്യയ്ക്ക് വേണ്ടി, സ്വർഗാനുഭവത്തിന് വേണ്ടി ദേവദേഹം തന്നെ ശ്രേഷ്ഠം. പക്ഷെ ഇഹലോകത്തിൽ ആത്മബോധത്തിന് വേണ്ടി മനുഷ്യദേഹമാണ് അതിനേക്കാൾ ശ്രേഷ്ഠം. അതുകൊണ്ട് തന്നെ ദുർലഭം എന്ന് പറയുന്നു. അതുകൊണ്ട് ദേവേന്ദ്രൻ ഇത്രയും വർഷം പരിശ്രമിച്ചപ്പോൾ മനുഷ്യന് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. മനുഷ്യനാണ് ഇതിന് കൂടുതൽ യോഗ്യനായിരിക്കുന്നത്. പക്ഷെ ഇന്ദ്രനും അതിനുവേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് ഈ വിദ്യയുടെ മഹത്വം. അതാണ് ഇവിടെയും പറയുന്നത്. ഇന്ദ്രൻ നൂറ് മുപ്പത്തിരണ്ട് 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 അങ്ങനെ ഇത്രയും വർഷം കൊണ്ട് എന്തൊക്കെയോ മനസ്സിലാക്കിയത് അതിൽ കൂടുതൽ നമ്മൾ രണ്ട് മൂന്ന് സത്സംഗം കൊണ്ട് മനസ്സിലാക്കി. അപ്പോ ഇത് പ്രജാപതിയുടെ ഉപദേശിച്ചതൊക്കെ കേട്ടപ്പോൾ ആരെങ്കിലും ധരിച്ചോ? എന്നാണ് ആത്മാവ് ധരിച്ചില്ലല്ലോ, ഇന്ദ്രൻ ധരിച്ചതുപോലെ. അപ്പൊ ഇന്ദ്രനെക്കാളും മെച്ചവന്റെ ആദ്യം അങ്ങനെയൊക്കെ ധരിച്ചത് കൊണ്ടാണ് നിഴലാണ് ആത്മാവെന്ന് ധരിച്ചു. സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യനും അത് ധരിക്കത്തില്ല, അറിയാം നിഴലല്ല ആത്മാവ്, ശരീരമല്ല ആത്മാവ്, ഇതെല്ലാം അറിയാം. അപ്പോ ഇന്ദ്രനേക്കാൾ ശ്രേഷ്ഠം തന്നെയാണ് മനുഷ്യ ജീവൻ. അതുകൊണ്ട് ഇന്ദ്രനോട് പറയുന്ന എന്താണ്, ഇനി ഒരു അഞ്ചു വർഷം കൂടി കുറച്ച് ദോഷം കൂടി ഉണ്ട്, അതുകൂടി പോട്ടെ. തസ്മൈ മൃത കഷായ കഷായ അതിദോഷായ സ്ഥാനത്രയ ദോഷ സംബന്ധരഹിത ആത്മനസ്വരൂപഹത പത്മത്വാദിലക്ഷണം മഹവതി തസ്മിഹോ വാച. അങ്ങനെ എന്താണ് ഈ ദോഷങ്ങളെല്ലാം ഇല്ലാതായ സ്ഥാനത്രയ ദോഷ സംബന്ധരഹിതം. ജാഗ്രത എന്ന് പറഞ്ഞ് ബോധിപ്പിച്ചു, സ്വപ്നമെന്ന് പറഞ്ഞു, സുഷുപ്തി എന്ന് പറഞ്ഞു, എന്നിട്ടും ബോധിച്ചില്ല. ഇനി പറയുന്നതാണ് ഇതിലൊക്കെ ഉള്ളതിനെ തന്നെ പറയും, ഇതിനപ്പുറമുള്ള ഒന്നിനെ കുറിച്ചല്ല ഇനി പറയുന്നു. ആദ്യം ഏതിനെയാണോ പറഞ്ഞ അതിനെ തന്നെയാണ് ജാഗ്രത. ദുഷ്ടാവായി നിന്റെ ഉള്ളിൽ ഇരിക്കുന്നതാണ് ആത്മാവെന്ന് പറഞ്ഞാൽ ഒരു മനസ്സിലാകുന്നില്ലെങ്കിൽ സ്വപ്നം പറയുന്നു എന്നേ ഉള്ളൂ, അല്ല സ്വപ്നം അത്യാവശ്യമായതുകൊണ്ട് പറയുന്നു. ജാഗ്രത എന്തിനാണോ മനസ്സിലാക്കേണ്ടത് അതിൽ കൂടുതലൊന്നും സ്വപ്നത്തിൽ മനസ്സിലാക്കാനുമില്ല. ഇനി അതിലും കൂടുതലായിട്ട് എന്തെങ്കിലും സുഷുപ്തിയിൽ മനസ്സിലാക്കാനുണ്ടോ? ഇല്ല. എന്നുവെച്ചാൽ ഈ അവസ്ഥകൾക്ക് പ്രാധാന്യം വരാൻ പാടില്ല എന്നാണ്. കാരണം ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എല്ലാ അവസ്ഥകളാണ്.